കെ ജെ മാത്യു എഴുതുന്ന ലേഖനം പറക്കാൻ കൊതിക്കുന്നവർക്കായി. പറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ലേഖനം. വിമാനത്തിൽ ആകാശവിധാനങ്ങളിലൂടെ പറന്നുയരുന്നതിനെക്കുറിച്ചോ മറ്റ് കൃത്രിമവിദ്യകളിലൂടെ വായുവിൽ തെന്നി നീങ്ങുന്നതിനെപ്പറ്റിയോ അല്ല, പക്ഷിയെപ്പോലെ ആകാശത്ത് പറന്നുയരുന്നതിനെപ്പറ്റിയാണ് പറയുന്നത്. സർവശക്തനായ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നവർക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? പറക്കും വിശുദ്ധൻ എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധൻ ജീവിച്ചിരുന്നു. പേര് ജോസഫ് കുപ്പർത്തീനോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറക്കൽ ഒരു സാധാരണ സംഭവമായിരുന്നു. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസം ആശ്രമവാസികളും കുപ്പർത്തീനോയിലെ ജനങ്ങളും കണ്ടു നിൽക്കെ ജോസഫ് 15 അടിയോളം ഉയരമുണ്ടായിരുന്ന പ്രസംഗ പീഠത്തിലേക്ക് പറക്കുകയും കൈകൾ വിരിച്ചു പിടിച്ച് മുട്ടുകുത്തിയ നിലയിൽ ദൈവസ്നേഹത്തിൽ മുഴുകി വളരെ സമയം അന്തരീക്ഷത്തിൽ നിലകൊള്ളുകയും ചെയ്തു. തിരുസഭാരാമത്തിലെ പുണ്യപുഷ്പങ്ങൾ, പേജ് 216. മറ്റൊരിക്കൽ അദ്ദേഹം നല്ല ഇടയനെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഇടയനായ ഈശോയുടെ സ്വർഗീയ ആനന്ദത്താൽ പൂരിതനായ വിശുദ്ധ ജോസഫ് തൻ്റെ മുന്നിൽ കണ്ട ഒരാടിനെയും എടുത്ത് പറന്നുയർന്നു. ഒരു പക്ഷിയെപ്പോലെ ഒരു മരക്കൊമ്പത്ത് ചെന്നിരുന്നു. അവിടെ എല്ലാം മറന്ന് കൈകൾ വിരിച്ചു പിടിച്ച് 2 മണിക്കൂറിലധികം അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറക്കൽ പ്രദർശനാത്മകമായ ഒന്നല്ല എന്നാണ്. മറ്റുള്ളവരെ കാണിക്കുവാനോ അവരുടെ ശ്രദ്ധ ആകർഷിക്കുവാനോ ചെയ്തിരുന്നതല്ല എന്നർത്ഥം. വിളിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്ത കർത്താവിനോടുള്ള നിർമ്മലമായ സ്നേഹത്താൽ നിറഞ്ഞ വിശുദ്ധന്മാർക്ക് ഇത്തരം പ്രവൃത്തികൾ തികച്ചും സ്വാഭാവികമായിരുന്നു. പറക്കലിൻ്റെ രഹസ്യം എന്തായിരിക്കും? ഈ പറക്കലിൻ്റെ പിന്നിലെ രഹസ്യം, പറക്കുവാനുള്ള തടസ്സം കനമാണ്. കനം കുറയുന്നതനുസരിച്ച് ഉയർന്നു പോകുവാനുള്ള കഴിവ് വർദ്ധിക്കും. മനസ്സിൻ്റെ കനമാണ് ശരീരത്തിൻ്റെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണല്ലോ. ഞാൻ ഭാവം നിറഞ്ഞു നിൽക്കുന്ന അഹങ്കാരിയുടെ മനസ്സിനാണ് ഏറ്റവും കൂടുതൽ ഭാരമുള്ളത്. എന്നാൽ അഹങ്കാരം കുറയുകയും എളിമ വർദ്ധിക്കുകയും ചെയ്യുന്നതിന് ആനുപാതികമായി മനസ്സിൻ്റെ ഭാരവും കുറയും. അവസാനം ഒരു പഞ്ഞു പോലെ തികച്ചും ഭാരരഹിതമാകുമ്പോൾ പറന്നു നടക്കുക എന്നത് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമാകുമല്ലോ. ഈ എളിമയുടെ പരമോന്നത കാഷ്ടയിലെത്തുമ്പോൾ നമുക്ക് ദൈവസ്വഭാവത്തിൽ പങ്കുചേരുവാൻ സാധിക്കുന്നു. ഒന്നാലോചിച്ചാൽ ഒരു കാര്യം സുവ്യക്തമാകും. എളിമയുടെ മൂർത്തി ഭാവമാണ്, കാണപ്പെടുന്ന രൂപമാണ് ദൈവമായ പരിശുദ്ധാത്മാവ്. പറന്നിറങ്ങുന്ന പ്രാവാണല്ലോ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും സവിശേഷമായ പ്രതീകം. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എളിമയുടെ ആൾരൂപമായി ചിത്രീകരിക്കുന്നത്? ഒരു ഉൾക്കാഴ്ച നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. തന്നേക്കാൾ പദവിയിലും അധികാരത്തിലും താഴ്ന്നവരുടെ അടുക്കലേക്ക് കടന്നു വരാൻ, ഇറങ്ങി വരാൻ സാധിക്കുന്നത് എളിമയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവമാണ്. സാധാരണഗതിയിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. താഴ്ന്ന പദവിയുള്ളവർ ഉയർന്ന പദവിയുള്ളവരുടെ അടുത്തേക്ക് പോവുക, അവരുടെ സമയത്തിനായി കാത്തിരിക്കുക. ഉദാഹരണമായി, പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകണം. അദ്ദേഹം ഇങ്ങോട്ട് വന്ന് കാണുകയില്ല. എന്നാൽ ദൈവാത്മാവ് ചെയ്യുന്നത് എന്താണ്? ഏത് സാധാരണക്കാരൻ, അവർ എത്ര പാപിയായിക്കൊള്ളട്ടെ, നിലവിളിച്ചു പ്രാർത്ഥിച്ചാലും അവൻ്റെ അടുത്തേക്ക് ഉന്നതത്തിൽ നിന്നും പറന്ന് താഴ്ന്നിറങ്ങുന്നു. എളിമയുള്ളവർക്ക് ഉയരുവാനും താഴുവാനും ഒരു പ്രയാസവുമില്ല. ദൈവമായിരിക്കെ ദൈവവുമായുള്ള സമാനത കൈവെടിഞ്ഞ് മനുഷ്യനായി അവതരിക്കുകയും മക്കൾക്ക് ജീവൻ നൽകുവാൻ ജീവൻ വെടിഞ്ഞ് ജീവൻ്റെ അപ്പമായി തീരുകയും ചെയ്ത ദൈവപുത്രൻ നൽകുന്ന സന്ദേശവും മറ്റൊന്നല്ലോ. ദൈവത്തിൻ്റെ ഈ എളിമയുടെ സ്വഭാവം അനിതര സാധാരണമായ വിധത്തിൽ സ്വന്തമാക്കിയ വിശുദ്ധനായിരുന്നു വിശുദ്ധ ജോസഫ്. തനിക്കുള്ളതെല്ലാം നൽകിയത് ദൈവമാണെന്നും താനൊരു വിവരമില്ലാത്തവനും വലിയ പാപിയുമാണെന്ന വിചാരവും അദ്ദേഹം സദാ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഉന്നതരായ വ്യക്തികൾ വിശുദ്ധ ജോസഫിനെ കാണാനെത്തിയിരുന്നു. അവർ പോയി കഴിയുമ്പോൾ, "ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ" എന്ന് ആവർത്തിച്ച് നെഞ്ചിലടിച്ച് കരഞ്ഞിരുന്ന ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം. പരിശോധിക്കപ്പെടുന്ന സമയം ഏതാണ്? ആത്മാഭിമാനത്തെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ പരിഹസിക്കപ്പെടുമ്പോഴാണ് എളിമ ശരിക്കും പരിശോധിക്കപ്പെടുന്നത്. ഉള്ളിൽ അഹങ്കാരം സൂക്ഷിക്കുന്ന വ്യക്തിക്ക് ഇതൊരിക്കലും സഹിക്കുകയില്ല. അയാൾ പെട്ടെന്ന് പ്രതികരിക്കും. എന്നാൽ യഥാർത്ഥ എളിമയുള്ള വ്യക്തി ഈ സമയത്തും അക്ഷോഭ്യനായി ശാന്തനായി കാണപ്പെടും. ഒരിക്കൽ ജോസഫിൻ്റെ കുമ്പസാരക്കാരൻ അപ്രതീക്ഷിതമായി കയറി വന്ന് അദ്ദേഹത്തെ പരീക്ഷിക്കുവാനായി ചോദിച്ചു, കപടനാട്ടിക്കാരാ, നീ ഇവിടെ എന്തെടുക്കുകയാണ്? ജോസഫ് വളരെ ശാന്തനായി പറഞ്ഞു, അങ്ങ് പറഞ്ഞത് തികച്ചും ശരിയാണ്. അനുസരിക്കുക എന്നത് അഹങ്കാരിക്ക് ഒരു മല കയറുന്നതുപോലെ ക്ലേശകരമാണ്. എന്നാൽ യഥാർത്ഥ എളിമയുള്ളൊരു വ്യക്തിക്ക് അധികാരികളുടെ കൽപ്പന അമൃതം തന്നെ. ഒരിക്കൽ ജോസഫ് റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ച് ഉപവസിക്കുകയായിരുന്നു. അപ്പോൾ മധുര പലഹാരം കഴിക്കുവാൻ അദ്ദേഹത്തിൻ്റെ അധികാരി ആവശ്യപ്പെട്ടു. യാതൊരു വൈമനസ്യവും ഇല്ലാതെ അദ്ദേഹം അധികാരിയെ അനുസരിച്ചു. കുരിശിൻ്റെ വഴിയിലെ ഒന്നാം സ്ഥലത്ത് നിൽക്കുവാൻ സാധിക്കുന്നത് ആർക്കാണ്? എളിമയുള്ള വ്യക്തിക്ക് തന്നെ. യാതൊരു കുറ്റവും ചെയ്യാത്തപ്പോഴും കുറ്റക്കാരനായി മുദ്ര കുത്തപ്പെടുക. അഹങ്കാരികൾ ഈ സമയം സ്വയം ന്യായീകരിക്കുവാൻ ശ്രമിക്കും. എന്നാൽ യഥാർത്ഥ എളിമ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി ഇവിടെ തൻ്റെ നാഥനോടൊപ്പം തികച്ചും നിശബ്ദനായി നിൽക്കും. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്നായിരിക്കും അവരുടെ മനോനില. ഒരു കുറ്റവും ചെയ്യാതെ വ്യാജമായ കുറ്റങ്ങൾ ചുമത്തി ആഴ്ചകളോളം തടവിലാക്കപ്പെട്ടു ജോസഫ്. പക്ഷെ അദ്ദേഹം സ്വയം വാദിച്ചില്ല. ദൈവം അദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങി. അധികാരികൾക്ക് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത ബോധ്യമായി. ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യമായി കാണും. പറക്കുക എന്നത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ വളരെ മനോഹരമായ ഒരു കാര്യമാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു ഗത്സമനിയും ഒരു ഗാകുൽത്തായുമുണ്ട്. സ്വയം ശൂന്യമാക്കി സ്വയം ഇല്ലാതായിത്തീരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഉയർന്നു പറക്കുവാനുള്ള കൃപ ലഭിക്കുകയുള്ളൂ. ആ കൃപ നമുക്കും ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം. ഓ എൻ്റെ കർത്താവേ, താഴുന്നതിൻ്റെ മാഹാത്മ്യം അവിടുന്ന് എന്നെ പഠിപ്പിച്ചുവല്ലോ. അവിടുന്ന് ഭൂമിയോളം താഴ്ന്ന ശേഷമാണല്ലോ വീണ്ടും ഉയർന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. ദൈവമായിരുന്നിട്ടും ഞങ്ങളിലേക്ക് താഴ്ന്ന് പറന്നിറങ്ങുന്ന ദൈവാത്മാവിൻ്റെ സ്വഭാവം ഞങ്ങൾക്കും സ്വന്തമാക്കി തന്നാലും. പരിശുദ്ധാത്മാവായ ദൈവമേ, എളിമ ഒരു വരമായി കൃപയായി എന്നിലേക്ക് വർഷിക്കണമേ. പരിശുദ്ധയമ്മേ, വിശുദ്ധ യൗസേപിതാവേ, എളിമയുടെ പാതയിൽ നിങ്ങളെ പിൻചൊല്ലുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.